ദൈവം മുൻപാകെ പുരുഷനോട് സമത്വമുണ്ടെങ്കിലും ഭാര്യ അവരുടെ കുടുംബത്തിനു വേണ്ടിയും ദാമ്പത്യ ബന്ധത്തിനു വേണ്ടിയും തന്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
പെരും കുഴപ്പത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ദൈവം ചില ബന്ധങ്ങളിൽ അന്യോന്യം കീഴ്പ്പെടൽ കൽപ്പിച്ചിരിക്കുന്നു. കീഴ്പ്പെടൽ എന്നാൽ തോറ്റിട്ടുള്ള കീഴടങ്ങലോ പിന്മാറ്റമോ നിർവികാരതയോ അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. താഴ്ന്ന നില എന്നും അതിനർത്ഥമില്ല. കാരണം ദൈവം സകല മനുഷ്യരെയും തന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ നിലയും വിലയും ആകുന്നുള്ളത്. കീഴ്പ്പെടൽ എന്നാൽ അന്യോന്യമുള്ള സമർപ്പണവും സഹകരണവുമാകുന്നു. അങ്ങനെ തുല്യരായ മനുഷ്യരോട് കീഴ്പ്പെടുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ദൈവം പുരുഷനെ ഉയർന്ന നിലയിൽ സൃഷ്ടിച്ചില്ല. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ഒരു മാർഗം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിതാവിനോട് സമത്വമുണ്ടായിരുന്നിട്ടും വീണ്ടെടുപ്പിന്റെ പ്രവർത്തനം നിറവേറ്റുവാൻ പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ടതായി ക്രിസ്തുവിനെക്കുറിച്ച് നാം വായിക്കുന്നു. അതുപോലെ ദൈവം മുൻപാകെ പുരുഷനോട് സമത്വമുണ്ടെങ്കിലും ഭാര്യ അവരുടെ കുടുംബത്തിനു വേണ്ടിയും ദാമ്പത്യ ബന്ധത്തിനു വേണ്ടിയും തന്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. ഇത് ക്രമത്തിനുവേണ്ടിയുള്ള ആഹ്വാനമാകുന്നു. തുല്യരായ രണ്ടുപേരുടെ ഇടയിലുള്ള കീഴ്പ്പെടൽ ഒരിക്കലും നിർബന്ധത്താലല്ല, തെരഞ്ഞെടുപ്പാണ്. സ്വമേധ തെരഞ്ഞെടുക്കുന്നു. ഈ വലിയ പ്രമാണത്തിന്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. നാം പുരുഷനും സ്ത്രീയും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അഞ്ചാം വാക്യത്തിലേക്ക് വന്നു. 11:5 മൂടുപടം ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു എന്ന് വായിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊരിന്തിൽ ഒരു സ്ത്രീ വിമോചന പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്നാൽ അത് തെറ്റായ ഒരു ദിശയിലേക്കാണ് പോയിരുന്നത്. പൌലോസ് പറയുന്നത് പുരുഷൻ തന്റെ തലയിൽ മൂടുപടം ഇടുവാൻ പാടില്ല, എന്നാൽ സ്ത്രീ തന്റെ തല മൂടി വേണം പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും. ഇവിടെ പറയുന്നത് അല്പം കൂടി ശ്രദ്ധിക്കുവാൻ ഞാൻ ഓർപ്പിക്കട്ടെ. നാം വായിക്കുന്നത് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും എന്നത്രേ. അതിന്റെ അർത്ഥം ഒരു സ്ത്രീക്ക് പരസ്യമായി പ്രാർത്ഥിക്കാം പ്രവചിക്കാം എന്നത്രേ. ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുവാൻ ദൈവവചനം അനുവദിച്ചിട്ടില്ല എന്ന് വാദിക്കുന്നവർ തികച്ചും തെറ്റാണ്. ദൈവം അവൾക്ക് ഈ പറഞ്ഞ വരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് അത് ചെയ്യാവുന്നതാണ്. ചില സ്ത്രീകൾക്ക് ആ വരമുണ്ട്. വരമുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മുഷിപ്പിക്കുന്നവരും കുറവല്ല. നല്ല ഒന്നാന്തരം ആയി ബൈബിൾ പഠിപ്പിക്കുന്ന അനേകം സ്ത്രീകളെ എനിക്കറിയാം. ഏതു പുരുഷനേക്കാളും ഭംഗിയായി പഠിപ്പിക്കുന്ന സ്ത്രീകൾ. ചില സഭാ ശുശ്രൂഷകരെക്കാൾ ഭംഗിയായി അവരുടെ ഭാര്യമാർ വചനം പഠിപ്പിക്കും. അത് ദൈവം അവൾക്ക് കൊടുത്ത വരമാണ്. അതിനെ അടിച്ചമർത്തരുത്, അതിനെ പ്രോത്സാഹിപ്പിക്കുക. മുൻപോട്ട് പഠിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി കാണാവുന്നതാണ്. 6 സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ. കത്തിരിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. ഈ ഭാഗത്തിന് കൊരിന്ത് പട്ടണത്തിന് മാത്രമായ ഒരു പ്രത്യേക പ്രയോഗം കാണാവുന്നതാണ്. കൊരിന്തിൽ മൂടുപടം ഇടാത്ത ഒരു സ്ത്രീയെ കണ്ടാൽ അവൾ ഒരു വേശിയായിരുന്നു. അവരിൽ അനേകരും തല ക്ഷൗരം ചെയ്തിരുന്നു. അഫ്രഡൈറ്റ് ദേവിയുടെ ക്ഷേത്രത്തിലെ കന്യകമാർ എന്നറിയപ്പെട്ടിരുന്ന ദേവദാസികളെല്ലാം തല മുണ്ഡനം ചെയ്തിരുന്നു. തലയിൽ മൂടുപടം ഇടാതിരുന്ന സ്ത്രീകൾ വേശ്യമാരായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊരിന്തിലെ ചില സ്ത്രീകൾ പറഞ്ഞിരിക്കുവാനിടയുണ്ട്, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്റെ തല മൂടുവാൻ പോകുന്നില്ല എന്ന്. പൌലോസ് പറയുന്നത് അങ്ങനെ തല മൂടാതിരിക്കരുതെന്നാണ്. കാരണം മൂടുപടം എന്നുള്ളത് കീഴ്പ്പെടലിന്റെ ഒരു അടയാളമാകുന്നു. പുരുഷന് കീഴ്പ്പെടുന്നതല്ല പിന്നെയോ ദൈവത്തിന് കീഴ്പ്പെടുക. ഇതിന് പ്രാദേശികമായ ഒരു ഉപയോഗമാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ പറഞ്ഞത് കൊരിന്തിലെ സ്ത്രീകളോടാണ്. ഇത് നമ്മുടെ കാലത്തിനും നമ്മുടെ സമൂഹത്തിനും ബാധകമാണോ? കാര്യമായി പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിനുള്ള നിയമങ്ങൾ അവളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവൾ നേതൃത്വം വഹിക്കുന്നവളെങ്കിൽ അവൾ തല മൂടി വേണം അത് ചെയ്യുവാൻ. ഇതേക്കുറിച്ച് മറ്റു ഭാഗങ്ങൾ കൂടുതൽ വിവരണം നൽകുന്നതാണ്. 1 തിമൊഥെയോസ് 2:8-10 വാക്യങ്ങളിൽ പിന്നെ ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലും മൂന്നും നാലും ഏഴും വാക്യങ്ങളിൽ ഇവിടൊക്കെ ഇതേക്കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞിരിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കും. ഏഴ് മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടതല്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്ര ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. പുരുഷന്റെ ജീവിത പങ്കാളിയായി തുണയായി ഇരിക്കുക എന്നതാണ് ഒരു സ്ത്രീയുടെ സ്ഥാനം. പുരുഷന്റെ ഒരു ഭാഗമാകുന്നു സ്ത്രീ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിട്ടുള്ള പ്രത്യേക ജോലി തികയ്ക്കുവാൻ ദൈവം നൽകിയിട്ടുള്ള കൃപയാൽ അവിവാഹിതനായ കഴിയുന്ന ഒരു വ്യക്തി ഒഴിച്ചാൽ ഒരു സ്ത്രീയെ കൂടാതെ ഒരു പുരുഷനും പൂർണ്ണനാകുന്നില്ല. പത്താം വാക്യം, ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇവിടെ ദൂതന്മാരെക്കുറിച്ചുള്ള ഒരു സൂചന കാണുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നെനിക്കറിയില്ല. ദൈവത്തിന്റെ സൃഷ്ടിക്കപ്പെട്ട സംരക്ഷകരാൽ നാം സൂക്ഷിക്കപ്പെടുന്നു എന്ന ആശയമാകുന്നു ഇവിടെ ഉള്ളതെന്നത്രേ എന്റെ അഭിപ്രായം. ഈ ചെറിയ ലോകത്തിൽ നാം ഒരു വേദിയിലാണ്. ദൈവത്തിന്റെ സൃഷ്ടിക്കപ്പെട്ട സംരക്ഷകർ നമ്മെ കാത്തുകൊണ്ടിരിക്കുന്നു. നാം ദൈവസ്നേഹത്തിന് യോഗ്യരല്ല എന്നറിയാമായിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹവും ക്ഷമയും കണ്ട് ദൂതന്മാർ അത്ഭുത പരതന്ത്രരായിരിക്കുകയാണ്. വിശുദ്ധന്മാരുടെ സഭകളിൽ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു. ദൂതന്മാർ വിശുദ്ധന്മാരുടെ സേവകാത്മാക്കളാണ്. ദൈവത്തിന്റെ ജ്ഞാനം ദൂതഗണത്തിന് സഭ മുഖാന്തരം അറിയാൻ ഇടവരുന്നു. എഫെസ്യലേഖനം മൂന്നാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ. സെറാഫുകൾ ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്നത് വിനീതരായിട്ടാണ്. യെശയ്യാപ്രവചനം 6:2. ഈ കാരണങ്ങളാൽ സഭായോഗത്തിൽ സ്ത്രീ കീഴ്പ്പെട്ടിരിക്കുന്നതിന്റെ തെളിവായി മൂടുപടം വേണം. യഹൂദന്മാരുടെ വിവാഹ ചടങ്ങിൽ മണവാളൻ മണവാട്ടിയുടെ മൂടുപടം അവന്റെ തോളിലെടുത്ത് ഇടുന്നു. മേലാൽ അവൻ അവളുടെ മേൽ അധികാരമുള്ളവനെന്ന് തെളിയിക്കുകയാണ്. 11-ാം വാക്യം, എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സൃഷ്ടിയിലുള്ള ക്രമം ചൂണ്ടിക്കാണിച്ചതിനു ശേഷം കർത്താവിൽ എങ്ങനെയെന്ന് പറയുന്നു. പുരുഷൻ എപ്രകാരം കർത്താവിലാണോ അതേ നിലയിൽ സ്ത്രീയും ആകുന്നു. സ്ത്രീക്കാകുവാൻ കഴിയാത്ത നിലയിൽ പുരുഷൻ കർത്താവിലാകുന്നില്ല. ആത്മീകമായി സ്ത്രീയും പുരുഷനും അന്യോന്യം പൂരകങ്ങളാണ്, അന്യോന്യം ആവശ്യമുള്ളവരാണ്. ഒരാൾ ഉയർന്നതും മറ്റേയാൾ താണതും എന്നൊരു പ്രമാണം ദൈവത്തിനില്ല, ദൈവവചനത്തിലില്ല. 12-ാം വാക്യം, സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. അവർ അന്യോന്യം വേർപെടുത്തുവാൻ കഴിയാത്തതുപോലെയാകുന്നു. പുരുഷൻ ഒരു ഗോളമല്ല, അർദ്ധഗോളമത്രേ. സ്ത്രീയും ഒരു ഗോളമല്ല, പിന്നെയോ ഒരു അർദ്ധഗോളം. പുരുഷനോ സ്ത്രീയോ തങ്ങളുടെ വർഗത്തിന്റെ വിമോചനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് അർത്ഥശൂന്യമാണ്. പുരുഷനും സ്ത്രീയും അവർ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലാകണം. പുരുഷന് സ്ത്രീയെ ആവശ്യമുണ്ട്, സ്ത്രീക്ക് പുരുഷനെയും. ഇതത്രേ മഹത്വകരമായ വിവാഹ ബന്ധത്തിലെ യഥാർത്ഥ സ്വാതന്ത്ര്യം. അടിച്ചമർത്തുന്നതും കെട്ടും പൊട്ടിച്ച് വെളിയിൽ ചാടുന്നതും ഈ ബന്ധത്തിൽ തെറ്റാണ്. സൃഷ്ടിയിൽ സ്ത്രീയുടെ ആവിർഭാവത്തിന് പുരുഷൻ മൂലകാരണമായിരുന്നു. തുടർന്ന് മനുഷ്യരാശിയുടെ വർദ്ധനവിൽ സ്ത്രീ നിമിത്തം അത് ഉണ്ടാകുന്നു. മാതൃത്വം സ്ത്രീയുടെ പ്രത്യേക പദവിയും മഹത്വവുമാണ്. ഇതൊരു മഹാവിപത്തായി കാണുന്ന സ്ത്രീ ദൈവവഴിയിൽ നിന്നും വെളിയിലാണ്. എല്ലാം ദൈവത്തിന്റെ ആലോചനയും ഇഷ്ടവുമാണ്. സൃഷ്ടിയിലും വീണ്ടെടുപ്പിലും ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് കാര്യങ്ങൾ നിറവേറിയത്. 13-ാം വാക്യം, നിങ്ങൾ തന്നെ വിധിപ്പിൻ, സ്ത്രീ മൂടുപടമിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? കൊരിന്ത്യരുടെ ഔചിത്യ ബോധത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറയുന്നു. മൂടുപടമില്ലാതെ സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ പുരുഷന് തുല്യമാകയില്ലേ? ഇത് പുരുഷന്റെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ഇടവരുത്തും. അത് യോഗ്യമായിരിക്കുമോ? ഒരു സ്ത്രീ ദൈവവചനം പഠിപ്പിക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ തന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ഇടയാകരുത്. പുരുഷന്റെ ലൈംഗിക വികാരം ഉണർത്തത്തക്കവണ്ണം ഒരു സ്ത്രീയും ആരാധനയിൽ വരരുത് എന്ന് ചുരുക്കം. ഇവിടുത്തെ പ്രധാന ആശയം അതത്രേ. ഇന്ന് നമ്മുടെ ആരാധനകളിൽ സംഭവിക്കുന്നത് എന്താണ്? എത്ര വികൃതമായിട്ടാണ് പല സ്ത്രീകളും വസ്ത്രധാരണം ചെയ്തു വരുന്നത്? ഏതോ ഫാഷൻ ഷോയ്ക്ക് പോകുന്നത് പോലെ തോന്നുമില്ലേ? മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള താങ്കളുടെ ശ്രമം കൂടുതൽ ശിക്ഷയ്ക്ക് കാരണമാകും എന്ന് മറക്കരുത് സഹോദരി. പൊട്ടുതൊട്ടും കണ്ണെഴുതിയും മറ്റെല്ലാ ചമയങ്ങളുമായി ആരാധനയ്ക്ക് പോകുന്നത് ഇന്ന് ആർക്കും ഒരു പുത്തരിയല്ല. എന്നാൽ അങ്ങനെ പോകുന്നവരാൽ എത്ര പേരുടെ ആരാധന മുടങ്ങുന്നു എന്നോർക്കുകയില്ല. പുരുഷന്മാരെ ആകർഷിക്കുവാൻ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. സാരി കാണിക്കുവാനും സൌന്ദര്യം പ്രദർശിപ്പിക്കുവാനും അല്ല ആരാധനാസ്ഥലം. ഒരു പുരുഷനെ ഉയർത്തുവാനോ അവനെ നിലത്തിട്ട് വലിച്ചുകൊണ്ടുപോകുവാനോ ശക്തിയുള്ളതാണ് ഒരു സ്ത്രീയുടെ ലൈംഗിക ആകർഷണം എന്ന് എല്ലാ സഹോദരിമാരും ഓർക്കണം. സ്ത്രീയുടെ ആകർഷണ ശക്തിയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ആരാധനയിൽ സംബന്ധിക്കുന്നതിനു മുൻപ് ഓരോ പുരുഷനും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഞാൻ തുറന്നു പറയുന്നത് പലർക്കും പ്രയോജനകരമാകുമെന്ന ചിന്തയിലാണ് ഇങ്ങനെ പറയുന്നത്. തല മൂടിയാൽ ഭക്തി കൂടും, പുണ്യം കിട്ടും എന്നൊന്നും ചിന്തിക്കേണ്ട. മറ്റുള്ളവരെ സഹായിക്കുവാൻ ആരാധനയിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഈ വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 14-15 വാക്യങ്ങളിൽ പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? ഇടക്കാലങ്ങളിൽ തലമുടി നീട്ടുന്നത് പുരുഷന്മാരുടെ ഒരു ഭ്രാന്തായിരുന്നു. പിന്നെ അത് തീരെ അങ്ങ് കുറയ്ക്കുന്നതായി തോന്നി. ഇപ്പോൾ വീണ്ടും മുടി നീട്ടുന്നത് ഫാഷനായിരിക്കുകയാണ്. പുരുഷനാണോ സ്ത്രീയാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം മുടി നീട്ടുന്ന പുരുഷന്മാർ. ഇത് ജീവിത ലക്ഷ്യമില്ലാത്തവരാകുന്നു എന്നത്രേ വെളിവാക്കുന്നത്. മൃഗലോകത്തേക്കുള്ള ഒരു നീക്കമാണോ ഇതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. പൗലോസ് ചോദിക്കുന്നു, പുരുഷൻ മുടി നീട്ടിയാൽ അതവന് അപമാനമെന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ എന്ന്. നമുക്കിതിന്റെ ഒരു ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്. ഒരു വ്യക്തി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതിന്റെ തെളിവായിരുന്നു നാസീർ വ്രതം. ക്ഷൗരം ചെയ്യാത്ത നീണ്ട മുടി അതിന്റെ പ്രതീകമായിരുന്നു. ദൈവനാമത്തിനായി അപമാനം സഹിക്കുവാൻ ഒരു നാസീർ വ്രതക്കാരൻ ഒരുക്കമാണെന്നത്രേ ഇത് അർത്ഥമാക്കിയത്. ആ സമയത്ത് പോലും പുരുഷന്മാർ മുടി നീട്ടിയാൽ അതൊരു അപമാനമായി കരുതിയിരുന്നു. ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ഇന്ന് സത്യം തന്നെ. മുടിയുടെ നീളമല്ല ഇവിടുത്തെ പ്രശ്നം, പിന്നെയോ അതിന്റെ പിൻപിലെ ലക്ഷ്യമാകുന്നു. അനേകം പുരുഷന്മാരും എതിർപ്പ് പ്രകടിപ്പിക്കുവാൻ എന്ന വണ്ണം മുടി നീട്ടുകയും അനേകം സ്ത്രീകളും മറുതലിപ്പിന്റെ ലക്ഷണമായി മുടി മുറിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിശയിൽ അങ്ങേയറ്റം ആകുന്ന അപകടം ഉണ്ടെന്ന് മറക്കരുത്. അതൊരു തീവ്രവാദം തന്നെയാണ്. ഏതെങ്കിലും ഒരു ദിശയിലേക്ക് കൂടിപ്പോകുന്ന ആ അനുഭവം അത് തെറ്റാണെന്ന് ഓർക്കണം. 16 വാക്യം, ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്നോർക്കട്ടെ. പൗലോസ് ഉപസംഹാരമായി പറയുന്നത് സ്ത്രീയുടെ വസ്ത്രത്തിലോ പുരുഷന്റെ മുടിയിലോ സഭ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉള്ളിലെ മനുഷ്യൻ എന്നതത്രേ. പഴയ സ്വഭാവത്തിനാണ് വാസ്തവത്തിൽ ഒരു മുടിവെട്ടും നീതിയുടെ അങ്കിയും ആവശ്യമായിരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, നാം ക്രിസ്തുവിന്റെ നീതിയാകുന്ന അങ്കി ധരിച്ചും നമ്മുടെ പഴയ സ്വഭാവം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുമാകുന്നു എങ്കിൽ പുറമേ ഉള്ളവന്റെ കാര്യം അത് നോക്കിക്കൊള്ളും. അകമേ ഒന്നും ഇല്ലെന്ന് മാത്രമേ ഈ പുറം വെളിപ്പെടുത്തുന്നുള്ളൂ. മുടിയും വസ്ത്രത്തിന്റെ സ്റ്റൈലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കുകയില്ല. പൗലോസ് പറയുന്നു, താൻ സഭകൾക്ക് ഒരു നിയമം കൊടുക്കുകയല്ല എന്ന്. തന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് എന്ന് കണ്ടത് അവൻ പ്രസ്താവിച്ചു എന്ന് മാത്രം. തുടർന്ന് നാം പുതിയൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പോകുന്ന പ്രതീതിയാണ് ഇവിടെ എന്ന് തോന്നുന്നു. മുടിയേയും വസ്ത്രധാരണത്തെയും കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരുവത്താഴത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലെ ഏറ്റവും ഭാവനമായ ഭാഗം ഇതായിരിക്കുമെന്നത്ര ഞാൻ കരുതുന്നത്. നമ്മുടെ സഭകളിലൊക്കെ ഇന്ന് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാകുന്നു കർത്തൃമേശ എന്ന കാര്യത്തിൽ സംശയമില്ല. തന്മൂലം ഇന്ന് പല സ്ഥലങ്ങളിലും കർത്തൃമേശ ആചരിക്കുന്നത് ഒരു ദൈവദൂഷണമായി മാറിയിരിക്കുന്നു. പൗലോസ് ഈ ഭാഗത്ത് പറയുവാൻ പോകുന്നത് തിരുവത്താഴം നാം ആചരിക്കുന്ന വിധത്താൽ ദൈവം നമ്മെ ന്യായം വിധിക്കുന്നു എന്നത്രേ. വാസ്തവത്തിൽ തിരുവത്താഴം ആചരിച്ച വിധത്താൽ കൊരിന്ത്യരിൽ ചിലർ രോഗികളായി, മറ്റു ചിലർ മരിച്ചു എന്ന് നാം കാണുന്നു. അവർ ക്രിസ്തുവിന്റെ ശരീരത്തെ വിവേചിച്ചില്ല. ഇന്ന് നാം ക്രിസ്തുവിന്റെ ശരീരത്തെ വിവേചിക്കുന്നുവോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. തിരുവത്താഴത്തിന്റെ വിധം വളരെ കർശനമായി പാലിക്കണം എന്ന് നമ്മിൽ അനേകർക്കും നിർബന്ധമുണ്ട്. ആ ആചാരത്തിന്റെ എല്ലാ വിശദാംശങ്ങളും നാം ശ്രദ്ധിക്കും. എന്നാൽ നാം വാസ്തവത്തിൽ കർത്തൃമേശയിൽ, അതെ കുർബാനയിൽ, ക്രിസ്തുവിന്റെ ശരീരത്തെ വിവേചിക്കാറുണ്ടോ? അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നാം അതിനെ ഗ്രഹിക്കാറുണ്ടോ? അനേകർക്കും ഇതൊരു ചടങ്ങ് മാത്രമാണ്, മറക്കരുത്. ചടങ്ങുകൊണ്ട് നമുക്കൊരു ഗുണവും ഉണ്ടാകുകയില്ല. തിരുവത്താഴത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് തുടർന്ന് നാം പഠിക്കേണ്ടതാണ്. ക്രിസ്തീയ ആരാധനയുടെ മഹത്തായ ആവിഷ്കരണവും വിശുദ്ധമായ അനുഷ്ഠാനവും കർത്താവിന്റെ അത്താഴമാകുന്നു. കൊരിന്തിൽ ഇത് വളരെ താണ ഒരു മതേതര ആചാരമായി മാറി. അതായത് ഈ ആചാരത്തെ കൊണ്ട് ദൈവദൂഷണം പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങി. കൊരിന്ത്യരുടെ ജഡീകത്വത്തെ കാണിക്കുന്ന ഒരു ഭാഗമാണിത് എന്ന് പറയേണ്ടതില്ലല്ലോ. നല്ല നല്ല ആചാരങ്ങൾ തെറ്റായ വിധത്തിൽ ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന വിപത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കൊരിന്ത്യ സഭയിലെ തിരുവത്താഴ ആചരണം. നാല് സുവിശേഷങ്ങളിൽ മൂന്നും കർത്താവിന്റെ അത്താഴത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ ലേഖനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, കർത്താവിന്റെ ജന്മദിനം ആചരിക്കുവാൻ തിരുവചനത്തിൽ എങ്ങും കൽപ്പിച്ചിട്ടില്ല. എന്നാൽ തന്റെ സ്വന്തമായവർ അവന്റെ മരണത്തെ കൊണ്ടാടണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ സ്വന്തമായി തീർന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് ഓർക്കണം. അല്ലാത്തവർക്ക് ഇത് അർത്ഥമില്ലാത്തൊരു ചടങ്ങ് മാത്രമാണ്. കർത്താവിന്റെ അത്താഴത്തിന് പൗലോസ് വളരെയേറെ പ്രാധാന്യം കൊടുത്തു എന്ന് കാണുന്നു. 23-ാം വാക്യത്തിൽ, 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായി യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. നേരിട്ടുള്ള വെളിപ്പാടിനാൽ പൗലോസ് പ്രാപിച്ചതാണിത്. 1 കൊരിന്ത്യർ 15:3-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഭാവനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. സുവിശേഷവും കർത്താവിന്റെ അത്താഴത്തെക്കുറിച്ചും നേരിട്ടുള്ള ഒരു വെളിപ്പാടാണ് പൗലോസിന് ലഭിച്ചത്. ഇത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ കർത്താവ് പൗലോസിന് നൽകി. ഒരു കാര്യം ഓർക്കണം, കർത്താവ് മാളികമുറിയിൽ തിരുവത്താഴത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിയ സമയത്ത് പൗലോസ് അവിടെ ഉണ്ടായിരുന്നില്ല. പൗലോസ് കൊരിന്തിലെ സഭയോട് പറയുന്നതും നമ്മുടെ ഇന്നത്തെ തിരുവത്താഴ ആചരണവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമാകുന്നു എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഇവ തമ്മിലുള്ള സാമ്യം അത്ര കൃത്യമായി പറയുക പ്രയാസമാണ്. കാരണം സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ആ കാലങ്ങളിൽ തിരുവത്താഴത്തെ തുടർന്ന് ഒരു സമൂഹ സദ്യ സാധാരണയായിരുന്നു. ഇതൊരു പക്ഷേ ഭവനങ്ങളിൽ ആയിരുന്നിരിക്കണം ആചരിച്ചിരുന്നത്. മാത്രമല്ല എല്ലാ ദിവസവും ആചരിച്ചു വന്നിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. തിരുവത്താഴത്തോടനുബന്ധിച്ച് കൊരിന്തിലെ സഭയിൽ ഒരു സദ്യയുണ്ടായിരുന്നു. മാളികമുറിയിൽ അന്ന് ആഘോഷിച്ച പെസഹയും അതുപോലെയായിരുന്നു. പെസഹ അത്താഴം ആചരിച്ചതിന് ശേഷം നമ്മുടെ കർത്താവ് അപ്പമെടുത്ത് നുറുക്കി. അതെ, മാഞ്ഞുപോയിക്കൊണ്ടിരുന്ന ഒരു പെരുന്നാളിൽ കർത്താവ് പുതുതൊന്നാരംഭിച്ചു. അസ്തമിച്ചു കഴിഞ്ഞ ആഘോഷത്തിന്റെ ചാരത്തിന്മേൽ കർത്താവ് പുതിയൊരു സ്മാരകം പടുത്തുയർത്തി. മാർബിൾ കൊണ്ടോ പിത്തള കൊണ്ടോ അല്ല, പിന്നെയോ ലളിതമായ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട്. ഒരുമിച്ചൊന്ന് കൂടി ആഹാരം കഴിക്കുന്ന പതിവ് ഇന്നും നമ്മുടെ ഇടയിൽ കാണാറുണ്ടല്ലോ. സഭകളിൽ, ക്ലബ്ബുകളിൽ, ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ചുകൂടി ഒരു നേരത്തെ ആഹാരം ഒരുമിച്ച് കഴിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. സഭയായി ഇങ്ങനെ സദ്യകൾ നടത്തുന്നതിനെ അനേകരും വിമർശിക്കാറുണ്ട്. ഞാനും വിമർശിക്കാറുണ്ട് കേട്ടോ. ഞാൻ വിമർശിക്കുന്നത് ഇങ്ങനെയുള്ള കൂടിവരവുകളിൽ പുറമേയുള്ള മനുഷ്യന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിനാലാണ്. ആദിമസഭയിൽ അവർക്ക് ഈ സദ്യ കൂട്ടായ്മയ്ക്കായിട്ടായിരുന്നു. അവർ അതിനെ അഗാപ്പേ എന്നോ സ്നേഹസദ്യ എന്നോ ഒക്കെ വിളിച്ചിരുന്നു. സഭയുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിരുന്നു ഇത്. ആ കാലത്ത് സാമൂഹ്യമായുള്ള ഒത്തുചേരൽ തിരുവത്താഴത്തിലേക്ക് നയിക്കുകയുണ്ടായി. അത് പ്രത്യേകം ആചരിച്ചിരുന്നെങ്കിൽ തന്നെ തിരുവത്താഴത്തിന് ശേഷം എപ്പോഴും ഈ പറഞ്ഞ സ്നേഹസദ്യകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ സദ്യകൾ തിരുവത്താഴത്തെ തുടർന്ന് നടത്താതെ വന്നു. ഇന്ന് കാണുന്നത് പോലെ മാത്രം അവ ആചരിച്ചു വന്നു. ഇന്ന് തിരുവത്താഴത്തിന് ശേഷം നമുക്ക് സ്നേഹസദ്യകളില്ലല്ലോ. അങ്ങനെ വേർപെടുത്തിയതിനാൽ കൊരിന്ത്യൻ സഭയിൽ ഈ ആചാരത്തിൽ ഉണ്ടായിരുന്ന മോശമായ സാഹചര്യത്തെ നാം അനുകരിക്കുന്നില്ല. എന്നാൽ ഈ ഭാഗത്തു നിന്നും ഏതാനും പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. പൗലോസ് അറിഞ്ഞ ഒരു കാര്യത്തിന് അവരെ ശാസിക്കുന്നു. 2-ാം വാക്യത്തിൽ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുകഴ്ത്തുന്നില്ല എന്നും പറയുന്നു. അവർ ആരാധനയ്ക്കായി കൂടി വന്നപ്പോഴുണ്ടായ ക്രമക്കേടുകളുടെ വെളിച്ചത്തിലാണ് പുകഴ്ത്തുന്നില്ല എന്ന് പറയുന്നത്. ദൈവജനത്തിന്റെ കൂടിവരവുകളെല്ലാം അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണം. ഇവിടെ പൗലോസ് അവരോട് ആജ്ഞാപിക്കുകയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ വലിയൊരു ആത്മീക അനുഗ്രഹത്തിനായി കൂടി വരേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. സാത്താന് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരമായി അവരുടെ കൂടിവരവുകൾ തീർന്നു. 18 വാക്യം, ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ കൂടി വന്നിരുന്ന കെട്ടിടത്തെക്കുറിച്ചല്ല പൗലോസ് പരാമർശിക്കുന്നത് എന്നറിയാമല്ലോ. നമ്മുടെ ഭാഷയിൽ പള്ളി അല്ല ഇവിടുത്തെ സഭ. വിശ്വാസികൾ ഒരുമിച്ച് കൂടി വരുന്നതിനെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. അതത്രേ സഭ. ഇന്ന് നാം സഭ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കെട്ടിടം, അതാണ് നാം ചിന്തിക്കുന്നത്. ഒന്നുകിൽ നമ്മുടെ മർത്തോമ സഭ, CSI സഭ, പെന്തക്കോസ് സഭ, യാക്കോബായ സഭ, കത്തോലിക്ക സഭ, ഇതൊന്നും അല്ലെങ്കിൽ സ്വതന്ത്ര സഭ എന്നതാണ് പലരുടെയും ചിന്ത. എന്നാൽ ഈ പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥ സഭ. ജനങ്ങളാണ് സഭ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. കൊരിന്തിലെ വിശ്വാസികൾ ഒരുമിച്ച് കൂടി വന്നപ്പോൾ 1 നാം ചിന്തിച്ചതായ അവരുടെ ഇടയിലെ ഭിന്നത പ്രകടമായിരുന്നു. അത് തിരുവത്താഴത്തിലേക്ക് കൊണ്ടുവന്നു. ആ ഭിന്നത അവിടെ ഉണ്ടായിരുന്നു. 19 വാക്യം, നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകുന്നത് കൊള്ളാവുന്നവർ വെളിപ്പെടുവാൻ ഒരവസരമാണ്. കൊള്ളാവുന്നവരെന്ന് തെളിയിക്കുന്നത് യോജിപ്പിനുള്ള ശ്രമത്തിലും ഭിന്നത കൂടാതെ സത്യത്തെ പുലർത്തുവാൻ യത്നിക്കുന്ന ആ പ്രവർത്തനത്തിലുമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം അംഗീകരിച്ചിട്ടുള്ളവർ ആരെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 20 വാക്യം, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. കർത്താവിന്റെ അത്താഴത്തിന് മുൻപ് അവർ കഴിച്ചിരുന്ന സ്നേഹവിരുന്ന് ആചരിച്ചിരുന്ന വിധത്താൽ കർത്താവിന്റെ അത്താഴം ആചരിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർത്താവിന്റെ അത്താഴം ആഘോഷിക്കുവാൻ അവർക്ക് സാധിക്കില്ല. കർത്താവ് നിയമിച്ചതായതുകൊണ്ടാണ് കർത്താവിന്റെ അത്താഴം എന്ന പേര് വന്നത്. ധനവാനും ദരിദ്രനും എന്ന വിവേചനം നിലനിന്നാൽ ഒരു അത്താഴം കഴിക്കുന്നതിൽ കൂടുതലായ ആത്മീക അനുഗ്രഹം ഒന്നും ലഭിക്കാനില്ല. കർത്താവിന്റെ അത്താഴമായിരുന്നെങ്കിൽ ധനവാനും ദരിദ്രനും ഒരുപോലെ അവന്റെ മേശയിൽ അതിഥികളായിരിക്കണം. 21 വാക്യം, ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചുമിരിക്കുന്നു. എത്ര മോശമായ ഒരു സാഹചര്യമല്ലേ. ആരെങ്കിലും പാപപ്പെട്ട ഒരുവൻ അത്താഴത്തിന് വരും, എന്നാൽ അവന് സ്വന്തമായി ഒന്നും കൊണ്ടുവരുവാൻ ഇല്ലായിരുന്നിരിക്കും. അത്രമാത്രം ദരിദ്രനായിരുന്നു അവൻ. അവൻ വിശന്ന് വലഞ്ഞാണ് വന്നിരിക്കുന്നത്. അല്പം മരച്ചീനി പുഴുങ്ങിയതുപോലും അവനില്ലായിരുന്നു. എന്നാൽ ആ അവസരത്തിൽ അവൻ അടുത്തിരിക്കുന്ന പണക്കാരൻ കരിമീൻ പൊരിച്ചതും കോഴി വറുത്തതും അങ്ങനെ വില കൂടിയ വിഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ വിശന്നിരിക്കുന്ന പാപത്തിന് എന്തെങ്കിലും കൊടുക്കുക, അത് ചെയ്യില്ല. കൂട്ടായ്മ തകർന്നിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ കൂട്ടായ്മ എന്നൊന്നേയില്ല. സ്നേഹസദ്യ അങ്ങനെ സ്നേഹമില്ലാത്ത സദ്യയായി. അതുമാത്രമല്ല, അവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. 22 വാക്യം, തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയേണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. യഥാർത്ഥ കൂട്ടായ്മയായി പങ്കുവയ്ക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ അവർ തങ്ങളുടെ വീടുകളിലിരുന്ന് കഴിക്കുകയാണ് വേണ്ടതെന്ന് അത്ര പൗലോസ് പറയുന്നത്. അവർ ഇപ്പോൾ ചെയ്യുന്നത് സഭയെ തകർക്കുന്ന പണിയാണ്. സഭയെ ചിന്നഭിന്നമാക്കുന്ന വേല. ഈ സ്നേഹവിരുന്നുകളിൽ ചിലർ വാസ്തവത്തിൽ ലഹരി പിടിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ മരണത്തെ ഓർക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലൊന്നുമല്ല അവർ. അതൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് അവർക്ക്. വീണ്ടും പൗലോസ് ചോദിക്കുന്നത്, ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തണമോ? ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല എന്ന് പറയുന്നു. പുകഴ്ത്താതിരിക്കാനുള്ള കാരണങ്ങളാണ് പിന്നീട് പറയുന്നത്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. യേശു കർത്താവ് ചെയ്തതുപോലെ തന്നെ കർത്താവിന്റെ അത്താഴം ആചരിക്കണമെന്ന് ചിലപ്പോൾ ആളുകൾ നിർബന്ധം പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നിട്ട് അവർ തന്നെ രാവിലെ 9:30 ആരാധനയിൽ തിരുവത്താഴം ആചരിക്കും. കർത്താവ് ആചരിച്ചതുപോലെ തന്നെ അത് ആചരിക്കണമെങ്കിൽ അത് രാത്രിയിലായിരിക്കണമില്ലേ? പെസഹ അത്താഴം കഴിക്കുവാൻ അവർ പോയത് രാത്രിയിലായിരുന്നു. ആ അത്താഴത്തിലാണ് കർത്താവ് തിരുവത്താഴം സ്ഥാപിച്ചത്. തന്നെ ഒറ്റിക്കൊടുത്ത അതേ രാത്രിയിലാണ് യേശു ഈ നിയമം നൽകിയത്. ആ അത്താഴത്തിൽ വെച്ച് അവൻ അപ്പമെടുത്തു. മാളികമുറിയിൽ വെച്ച് കർത്താവ് തിരുവത്താഴ ശുശ്രൂഷ ആചരിക്കുന്നതിന് ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തപ്പോൾ പൗലോസ് അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ തനിക്ക് കർത്താവിൽ നിന്ന് ഇത് സംബന്ധിച്ചൊരു വെളിപ്പാട് ലഭിച്ചതായി പൗലോസ് അവകാശപ്പെടുന്നു. ഇതുപോലെ പലതും നേരിട്ടുള്ള വെളിപ്പാടായിരുന്നു പൗലോസിന്. സ്നേഹമില്ലായ്മയുടെയും ചതിവിന്റെയും നന്ദികേടിന്റെയും പ്രതീകമായി ഒരു ശിഷ്യൻ മാറി ആ ഘട്ടത്തിൽ തന്നെ ഓർക്കുന്നതിന് കോടിക്കണക്കിന് ശിഷ്യന്മാരുണ്ടാകാൻ പോകുന്നതിന്റെ പ്രവചനമായും കർത്താവ് ഇത് സ്ഥാപിച്ചു. ഇത്ര ഗൌരവമായ ഒരു അന്തരീക്ഷത്തിലാണ് കർത്തൃമേശ നിയമിച്ചതെന്ന് പറയുന്നത്. കൊരിന്ത്യർ അതിനെ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്തതിന്റെ ഗുരുതരമായ സ്വഭാവം കാണിക്കുകയാണ്. 24 വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഈ അത്താഴത്തിന്റെ ലാളിത്യവും പാവനതയും മഹത്വവും ഒക്കെ വളരെയാണ്. ഇവിടെ നാം വായിക്കുന്നത് സ്തോത്രം ചൊല്ലി എന്നത്രേ. അതെ, മാളികമുറിയിൽ ക്രൂശിന്റെ നിഴൽ തൂങ്ങിക്കിടന്നിരുന്ന ആ രാത്രിയിൽ അവൻ സ്തോത്രം ചൊല്ലി, അവൻ നന്ദി പറഞ്ഞു. പാപം മാളികമുറിയുടെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു, ക്രിസ്തുവിന്റെ ജീവന് വേണ്ടിയുള്ള അക്രമം. എന്നാൽ അവൻ നന്ദി അർപ്പിച്ചു, അവൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലി. തുടർന്ന് അവനത് നുറുക്കി, അവന്റെ ശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. ഇത് പങ്കുവെക്കേണ്ടതാകുന്നു എന്ന അർത്ഥം കൂടി ഇവിടെ വരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ കർത്താവിന്റെ അത്താഴം, തിരുവത്താഴം കൈക്കൊള്ളുന്നത് ഏതൊരു മനോഭാവത്തോടെയാണ്? ഒരു നിമിഷം സ്വയപരിശോധന ചെയ്യൂ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഇന്നത്തെ ദിവസം ഞങ്ങളോട് വീണ്ടും സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനം അനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
കാറ്റുകളെ ദൂതന്മാരാക്കുന്ന ദൈവം, അഗ്നിജ്വാലയെ ദാസന്മാരാക്കുന്ന ദൈവം, കാറ്റുകളെ ദൂതന്മാരാക്കുന്ന ദൈവം, അഗ്നിജ്വാലയെ ദാസന്മാരാക്കുന്ന ദൈവം, മേഘങ്ങളെ തേരാക്കി മാറ്റി ആക്കിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു, മേഘങ്ങളെ തേരാക്കി മാറ്റി ആക്കിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു, കാറ്റുകളെ ദൂതന്മാരാക്കുന്ന ദൈവം, അഗ്നിജ്വാലയെ ദാസന്മാരാക്കുന്ന ദൈവം. ദാസന്മാരാക്കുന്ന ദൈവം.